റഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ അടുത്ത കാലത്ത് ഇസ്ലാമതം സ്വീകരിക്കുവാൻ സൗഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പലരും പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഞാൻ എന്തുകൊണ്ടാണ് മുസ്ലിമായത്? മിക്കവാറും ഉത്തരം പറയാൻ കഴിയാതെ വിഷമിക്കാറുണ്ടെന്നതാണ് സത്യം. കാരണം ചോദ്യം ചെറുതാണെങ്കിലും ഉത്തരം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ഒതുക്കാവുന്നതല്ല. അതുകൊണ്ട് ഈ അവസരം വിശദമായ മറുപടിക്ക് ഞാൻ വിനിയോഗിക്കുകയാണ് ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു ഈ സംരംഭത്തെ വിജയപ്രദമാക്കി പെരുമാറാകട്ടെ. ഈ പ്രഭാഷണം ശ്രവിക്കുന്ന നിങ്ങൾ ഏവരുടെയും എന്റെയും ഈമാൻ റബ്ബിൽ ആലമീനായ തമ്പുരാൻ സുദൃഢമാക്കി തരട്ടെ. ഞാനൊരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്തു. വളരെ ബാല്യത്തിൽ തന്നെ അച്ചടക്കത്തിലും മതബോധത്തിലുമായിരുന്നു വളർന്നത്. ബൈബിൾ വായിക്കുകയും ബൈബിളിലെ ഒത്തിരി വചനങ്ങൾ മനഃപാഠമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതായ ബൈബിൾ വചനം 1 യോഹന്നാൻ 4:16, ദൈവം സ്നേഹമാകുന്നു. എത്ര മനോഹരമായ വചനം! ദൈവം തന്റെ സ്നേഹത്തിഴവിൽ നിന്ന് മനുഷ്യനെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു. അതും മനുഷ്യനെ തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:26 അങ്ങനെ രേഖപ്പെടുത്തുന്നു. മനുഷ്യൻ ദൈവത്തിനെതിരായി പാപം ചെയ്തപ്പോൾ സ്വന്തം പുത്രനെ നൽകിക്കൊണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിച്ചു. തന്റെ ഏകജാതനെ നൽകാൻ മാത്രം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 3:16. ഞാൻ ചിന്തിക്കുവാൻ ആരംഭിച്ചു, സഹോദരങ്ങളെ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ പിണഞ്ഞു മരിച്ച യേശുവിനെ ആരാധിക്കുവാൻ അനുകരിക്കുവാൻ എനിക്കതിയായ ആവേശമായിരുന്നു. അതുകൊണ്ട് SSLC ശേഷം ഞാൻ സെമിനാരിയിൽ ചേർന്നു വൈദിക വിദ്യാർത്ഥിയായി. യേശുവിന്റെ പ്രതിനിധിയാകാനുള്ള എന്റെ അടങ്ങാത്ത അഭിനിവേശം സെമിനാരിയിലെ എന്റെ ജീവിതത്തിന് പുതിയ മാനങ്ങൾ നൽകി. എന്നാൽ തിയോളജി ദൈവശാസ്ത്ര ക്ലാസുകളിലെത്തിയതോടെ ദൈവം സ്നേഹമാകുന്നു എന്ന ഏറ്റവും അധികം ആകർഷിച്ച ബൈബിൾ വചനം ആശയക്കുഴപ്പത്തിന്റെ അഗാധതയിലേക്കാണ് എന്നെ തള്ളിയിട്ടത്. സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനിറ്റിയുടെ കാതല് സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ സ്നേഹം എന്തിനധിഷ്ഠിതമാണ് എന്ന ചോദ്യത്തിന് മറുപടി വ്യക്തമല്ല. ഞാൻ എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ അവരനുസരിക്കണം, ബഹുമാനിക്കണം. അപ്പോൾ മാത്രമേ ഞാൻ അവരെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അവർ ഞാനൊരു മകനാണെന്ന അവബോധത്തിൽ എന്നോട് പെരുമാറുമ്പോൾ മാത്രമേ അവർ എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, സ്നേഹമെന്നത് നിശ്ചിതവും നിയതവുമായ മാനദണ്ഡത്തിന് വിധേയമാകുമ്പോൾ മാത്രമേ അതിന് അർത്ഥമുള്ളൂ. എന്നാൽ ക്രിസ്ത്യാനിറ്റി വിഭാവനം ചെയ്യുന്ന സ്നേഹം വ്യവസ്ഥയില്ലാത്ത അതിരുകളില്ലാത്ത സ്നേഹമാണ്. ഇത് വാസ്തവത്തിൽ കേൾക്കാൻ മധുരമാണെങ്കിലും പ്രാവർത്തിക തലത്തിൽ വളരെ പ്രയാസകരമാണ്. കാരണം നാം അറിയാത്ത ഒന്നിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നാം ദൈവത്തെ അറിയണം. ക്രിസ്ത്യാനിറ്റി വിഭാവനം ചെയ്യുന്ന ദൈവത്തെ അറിയാൻ വളരെ പ്രയാസകരമാണ്. കാരണം ക്രിസ്തീയ ദൈവസങ്കല്പത്തിൽ മെനഞ്ഞെടുത്ത ദൈവസങ്കല്പമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. ഞാൻ വാസ്തവത്തില് ഈ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനമായിട്ടുള്ള ത്രൈത്വിക ദൈവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനും പഠിക്കുവാനും ആഗ്രഹിച്ചു. എന്റെ അന്വേഷണത്തിന്റെ ഫലമായിട്ട് കിട്ടിയ ചില അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ത്രിയേകത്വം എന്നാൽ എന്ത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും കൂടിയ ഒരു ദൈവം. പിതാവ് ദൈവമാണോ? ആണ്. പുത്രൻ ദൈവമാണോ? ആണ്. പരിശുദ്ധാത്മാവ് ദൈവമാണോ? ആണ്. എങ്കിൽ ദൈവം എത്രയുണ്ട്? സാമാന്യ ബുദ്ധിക്കും ഗണിതശാസ്ത്രം അനുസരിച്ച് ദൈവം മൂന്നുണ്ടെന്ന് പറയാം. എന്നാൽ ക്രിസ്തീയ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ്. ഈ ഏകദൈവത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്. അവ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവയാകുന്നു. വിശുദ്ധ അത്താനിയാസിസ് രൂപം കൊടുത്ത് നിക്കിയ കോൺഫറൻസ് അംഗീകരിച്ച ത്രൈത്രിക ദൈവത്തിന്റെ നിർവചനം ഇങ്ങനെയാണ്: യഥാർത്ഥത്തിലുള്ള ദൈവം ഏകദൈവമാകുന്നു. അവൻ അനശ്വരനും ശരീരരഹിതനും പാദങ്ങളോ വികാരങ്ങളോ ഇല്ലാത്തവനും അനന്തമായ ശക്തിയും വിജ്ഞാനവും വൈശിഷ്ട്യമുള്ളവനും ദൃഷ്ടിക്ക് ഗോചരമായതും അല്ലാത്തതുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സംരക്ഷകനുമാണ്. ദൈവിക സത്വത്തിലുള്ള ഈ ഏകത്വത്തിൽ തന്നെ മൂന്ന് വ്യക്തിത്വങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അവ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകസത്തയും ശക്തിയും അനശ്വരതയും ഉള്ളവരാകുന്നു. ശരീരങ്ങളില്ലാത്ത, വികാരങ്ങളില്ലാത്ത, രൂപമില്ലാത്ത ദൈവം. നാം ഒന്ന് ചിന്തിക്കുക, ഈ ത്രൈതൈക ദൈവത്തിലെ രണ്ടാമത്തെ വ്യക്തിത്വമായ പുത്രൻ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചപ്പോൾ ശരീരമുണ്ടായിരുന്നു, വികാരങ്ങളുണ്ടായിരുന്നു, രൂപമുണ്ടായിരുന്നു. മൂന്നാമത്തെ വ്യക്തിത്വമായ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അഗ്നിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ശരീരമുണ്ടായിരുന്നു, രൂപമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ത്രൈതൈക സങ്കല്പത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുക? നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നാൽ ഒത്തിരി ലോകശാസ്ത്രജ്ഞന്മാരെ ഈ ത്രൈതൈക ദൈവസങ്കല്പത്തെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും പല ന്യായവാദങ്ങൾ കൊണ്ട് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഫില്ലെ. ഫില്ലെ പോലെയുള്ള ദൈവശാസ്ത്രജ്ഞന്മാർ ബുദ്ധിക്ക് യുക്തിക്കും ഗ്രഹിക്കാൻ കഴിയാത്ത ത്രൈത്വ സങ്കല്പത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിക്കും യുക്തിക്കും അധിഷ്ഠിതമായ ഗണിതശാസ്ത്രത്തിലാണ്. ഒന്നേ പ്ലസ് ഒന്നേ പ്ലസ് ഒന്ന് സമം മൂന്ന്, എന്നാൽ ഒന്നേ ഗുണനം ഒന്ന് സമം ഒന്ന്. അതുകൊണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തമ്മിൽ കുളിക്കുമ്പോൾ സമം ഏകദൈവം. ഗണിതശാസ്ത്രത്തിന്റെ ബാലപാഠം പഠിച്ചിരിക്കുന്ന രണ്ടാം തരം വിദ്യാർത്ഥിക്ക് പോലും അറിയാവുന്നതല്ലേ, ഒന്നിനെ എത്ര പ്രാവശ്യം കൊണ്ട് വിളിച്ചാലും ഒന്ന് തന്നെയാണ് വരിക എന്നത്. മുപ്പത് മുക്കോളി ഒന്ന് വിളിച്ച് തമ്മിൽ വിളിച്ചാലും ഒന്ന് തന്നെയായിരിക്കും ഉത്തരം. ഇനി പിതാവ് എന്ന ദൈവസങ്കല്പം എടുക്കുക. ആരാണ് പിതാവ്? പുത്രനുള്ളവൻ അല്ലെങ്കിൽ സന്താനമുള്ളവനാണ് പിതാവ്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ദൈവത്തിന് പുത്രനുണ്ട്, യേശു ക്രിസ്തു. യേശു ക്രിസ്തു എങ്ങനെ പിതാവായ ദൈവത്തിന്റെ പുത്രനാകും? ബൈബിൾ പറയുന്നതും നിക്കയാ കൗൺസിൽ അംഗീകരിച്ച് ഇന്നും വിശ്വസിക്കാൻ ക്രൈസ്തവർ ബാധ്യസ്ഥർ ആയ വിശ്വാസ പ്രമാണം പറയുന്നതും മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായി എന്നാണ്. ത്രൈത്വത്തെക്കുറിച്ചുള്ള അംഗീകൃതമായ നിർവചനം, നിക്കയാ നിർവചനം പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ടെന്നാണ്. അതുപോലെ തന്നെ തുല്യശക്തിയുമുണ്ട്, പ്രവർത്തന ശൈലിയുമുണ്ട്. അങ്ങനെയെങ്കിൽ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണെന്ന് വിശ്വസിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് ഇതിലെന്ത് പങ്കാണുള്ളത്? ചിന്തിക്കുക സഹോദരങ്ങളെ. ഇനി മറ്റൊരു വിധത്തിൽ വാദിക്കുകയാണെങ്കിൽ മൂന്നും കൂടി ഒരു ദൈവം എന്ന് വരുമ്പോൾ പുത്രന്റെ ജനനത്തിൽ പുത്രനും പങ്കുവരികയില്ലേ? ശുദ്ധ അസംബന്ധമല്ലേ ഇത്? ഒരു പുത്രൻ ജനിക്കുന്നതിന് മുൻപ് തന്റെ ജന്മത്തിൽ പങ്കാളിയാവുക എന്നത് ആർക്കാണ് സമ്മതിക്കാൻ കഴിയുക? എന്നാൽ ക്രൈസ്തവ ദൈവസങ്കല്പമായ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതിൽ ഇങ്ങനെ സമ്മതിച്ചേ മതിയാകൂ. സഹോദരങ്ങളെ, ദൈവം സ്നേഹമാകുന്നു എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. പിതാവായ ദൈവം പുത്രനെ, യേശു ക്രിസ്തുവിനെ, ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി അയക്കുന്നു. പുത്രൻ തന്റെ കുരിശുമരണം വഴി എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്യുന്നു. കേൾക്കുമ്പോൾ മനോഹരമായ ത്യാഗോജ്വലമായ ആശയം. എന്നാൽ ഈ ആശയത്തിൽ ഉള്ളവകളിലേക്ക് കടക്കുമ്പോൾ കൂരാക്കൂരിയിട്ട് നമ്മൾ തപ്പിത്തടയേണ്ടി വരുന്ന ഗതികേടാണ് അനുഭവിക്കുക. ഒന്നാമതായി, ഒരാൾ മറ്റൊരാളുടെ പാപത്തിന് പരിഹാരം ചെയ്യുക എന്ന ആശയം തന്നെ ബൈബിളിലെ അധ്യാപനങ്ങൾക്കെതിരാണ്. നിയമാവർത്തന പുസ്തകം 24:16, എസ് ഐ കെ പ്രവാചകന്റെ പുസ്തകം 18:20, ജർമിയ പ്രവാചകന്റെ പുസ്തകം 31:29-30 എന്നീ വചനങ്ങൾ വ്യക്തമായ ഭാഷയിൽ പറയുന്നത് പുത്രന്റെ പാപത്തിന് പിതാവിനെയോ പിതാവിന്റെ പാപത്തിന് പുത്രനെയോ ശിക്ഷിക്കുകയില്ല, പച്ചമുന്തിരിങ്ങ തിന്നവന്റെ പല്ലാണ് പുളിക്കുക. പിതാവ് പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുകയില്ല. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദം ചെയ്ത പാപത്തിന്റെ ഫലം തലമുറകൾ അനുഭവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. എന്നാൽ ക്രൈസ്തവ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് മനുഷ്യരെല്ലാം പാപികളായിട്ടാണ് ജനിക്കുന്നത് എന്നാണ്. ഇത് ആദത്തിന്റെ ആദ്യ പാപ നിമിത്തമാണെന്നാണ് വിശ്വസിക്കുന്നത്. ദൈവം സ്നേഹമാണെന്ന വചനത്തിന് കടക വിരുദ്ധമാണ് വിശ്വാസം. നിങ്ങളൊന്ന് ചിന്തിക്കുക. കാരണം സ്നേഹത്തികവിൽ നിന്ന് സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ പാപിയായി ജനിക്കുവാൻ അനുവദിക്കുന്ന ദൈവത്തിന് സ്നേഹമെന്താണെന്ന് ഒരുപക്ഷെ അറിയില്ലായിരിക്കണം. അങ്ങനെ വരാൻ തരമില്ലല്ലോ, കാരണം ദൈവം സർവജ്ഞനല്ലേ? അപ്പോൾ എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്? ഇനി നോക്കുക, രക്ഷകരായ യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവുമാണ് മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ക്രൈസ്തവ വിശ്വാസം. ഈ വിശ്വാസം അനുസരിച്ച് ആദത്തിനു ശേഷം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞ് മറഞ്ഞുപോയ പുണ്യാത്മാക്കളെല്ലാം, പ്രവാചകന്മാർ പോലും പാപമോചനം ലഭിക്കാതെയാണ് മരിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ തുടങ്ങിയ പ്രവാചക വര്യന്മാർ പോലും പാപികളായിട്ടാണ് മരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ആദത്തിനു ശേഷം യേശു ക്രിസ്തുവിന്റെ വരവ് വരെ ഇവർ ജനിച്ച് ജീവിച്ച് മൺമറഞ്ഞുപോയ പ്രവാചകന്മാരും പുണ്യാത്മാക്കളും പാപികളായിട്ടാണ് മരിച്ചിരിക്കുന്നത്. പാപികളായി മരിച്ചവർക്ക് സ്ഥലം നരകമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരിക്കലും മനുഷ്യ മനസ്സിനും ബുദ്ധിക്കും നിരക്കാത്ത വിശ്വാസ പ്രമാണത്തിന്റെ അടിച്ചേൽപ്പിക്കലാണ് ക്രൈസ്തവ ദൈവസങ്കല്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ദൈവനീതിക്ക് നിരക്കുന്നതാണോ? ഇനി ദൈവം സ്നേഹമാണെങ്കിൽ എന്തുകൊണ്ട് ആദത്തിന് ശേഷം അനേകം സഹസ്രാബ്ദങ്ങൾ കാത്തിരുന്ന് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു? ആദത്തിന് തൊട്ടുപുറകിൽ യേശു അവതരിച്ച് പാപമോചന ബലി അർപ്പിക്കേണ്ടതല്ലേ? ശരി. എന്നാൽ നമുക്കറിയാം യേശു എപ്പോഴാണ് വന്നതെന്നും എന്തിനാണ് വന്നതെന്നും. പിതാവ് എന്ന ആശയം കേൾക്കുമ്പോൾ മനോഹരമാണ്, വളരെ ആശയസമ്പൂർണമായ ഒന്നാണ്. എന്നാൽ ഈ പിതാവ് എന്ന ദൈവസങ്കല്പത്തിന്റെ കഥയ്ക്ക് തന്നെ കോടാലി വയ്ക്കുന്ന വിശ്വാസമാണ് പുത്രന്റെ കുരിശുമരണം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിരപരാധിയും തന്നെപ്പോലെ പരിശുദ്ധനും ശക്തനും തുല്യനുമായ പുത്രനെ തന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി വെറും മരക്കുരിശിൽ ക്രൂരമായ കുരുതി കൊടുക്കുവാൻ തയ്യാറാകുമോ? അങ്ങനെ ചെയ്യുന്ന ഏത് പിതാവായാലും സ്നേഹത്തിന് കഥക വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. ഇത് കൊടും ക്രൂരതയാണ്. തന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ സ്വപുത്രനെ ബലി കൊടുക്കേണ്ടി വരുന്ന ബലഹീനനായ പിതാവിനെയാണ് ക്രൈസ്തവ ദൈവസങ്കല്പം മെനഞ്ഞെടുക്കുന്നത്. ദൈവം സർവശക്തനാണെന്ന വിശ്വാസത്തിന് തികച്ചും യോജിച്ചതല്ല യേശു ക്രിസ്തുവിന്റെ കുരിശുമരണവും രക്ഷാകര പദ്ധതിയും. നമ്മളൊന്ന് ചിന്തിക്കുക, ഇനി ദൈവത്തിന് നിക്കിയ കോൺഫറൻസ് നൽകിയ നിർവചനത്തിന് വിരുദ്ധമാണ് പിതാവ് എന്ന സങ്കല്പം. കാരണം സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തെ പിതാവ് എന്ന ഭാവത്തിൽ ഒതുക്കുന്നത് മനുഷ്യബുദ്ധിയുടെ പരിമിതമായ പരിധിയാണ് കാണിക്കുന്നത്. പിതാവിന് പുത്രന് ജന്മം കൊടുക്കാം, അതിനും പല സഹായം ആവശ്യമാണെന്ന് പ്രകൃതിയുടെ നിയമം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാതാവിന്റെ ആവശ്യമുണ്ട്, വളർത്താം, ഭക്ഷണം നൽകാം, വസ്ത്രം വാങ്ങിക്കൊടുക്കാം. എന്നാൽ പുത്രന് യോഗം വന്നാൽ അത് മാറ്റാൻ പിതാവിന് കഴിയുമോ? അനന്തതയുടെ ഉടമയായ ദൈവത്തെ വെറും പിതൃസങ്കല്പത്തിൽ ഒതുക്കുന്ന കുബുദ്ധികളുടെ ശ്രമത്തിന്റെ പരിണത ഫലമാണ് ത്രിത്വത്തിന്റെ ജന്മമെന്നത് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കിനി പുത്രനായ ദൈവം ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാം. യേശു ക്രിസ്തു. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വഴിപാടിന്റെ പുസ്തകം വരെ പരിശോധിച്ചാലും യേശു ദൈവമായിരുന്നുവെന്ന് കാണുകയില്ല. തന്നെയുമല്ല യേശു അങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രം അയക്കപ്പെട്ടവനാണ്. മത്തായി 15:24. വീണ്ടും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്നതിന് മുൻപ് അവർക്ക് നൽകുന്ന താക്കീതുകളും നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങൾ ജാതിയുടെ അടുത്തേക്ക് പോകരുത്, സമരിയാ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത്, ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രം പോവുക. ഈ വചനങ്ങൾ വെളിപ്പെടുത്തുന്ന സത്യം എന്താണ് സഹോദരങ്ങളെ? യേശു ഇസ്രായേലിലേക്ക് മാത്രം അയക്കപ്പെട്ടവനാണെന്നാണ്. ദൈവമോ ദൈവപുത്രനോ രക്ഷകനോ ആയിരുന്നെങ്കിൽ ലോകത്തിലേക്ക് മുഴുവനായിട്ട് എന്ന് പറയുമായിരുന്നു. എന്നാൽ യേശു അങ്ങനെ ഒരിടത്തും പറഞ്ഞതായി ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 17, 18, 19 വചനങ്ങൾ പറയുന്നത്, ഞാൻ ന്യായപ്രമാണങ്ങളെയോ പ്രവാചകന്മാരെയോ അസാധൂകരിക്കുവാൻ വന്നവനെന്ന് നിങ്ങൾ വിചാരിക്കരുത്, അവ സ്ഥിരീകരിക്കുവാൻ വന്നവനാണ്. ആകാശവും ഭൂമിയും മാറുന്നതുവരെ സമസ്തവും പൂർണ്ണമാകുന്നതുവരെ നിയമത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കുകയില്ല. ആരെങ്കിലും ഏതെങ്കിലും ചെറിയ ഒന്നിനെ ലംഘിക്കുകയോ ലംഘിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ അവനെ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയ സ്ഥാനമായിരിക്കും. ഈ വചനങ്ങൾ സ്പഷ്ടമാക്കുന്നത് മോശയ്ക്ക് നൽകപ്പെട്ട ന്യായപ്രമാണങ്ങളും തനിക്ക് മുൻപ് വന്ന പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളും സ്ഥിരീകരിക്കുവാൻ വന്നവനാണ് യേശു എന്നാണ്. മാർക്കോസ് വിശേഷങ്ങളിലൂടെ മാർക്കോസ് 12:20 യേശു പഠിപ്പിച്ചു, ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് ത്രൈത്രിക ദൈവമെന്നല്ല പഠിപ്പിച്ചത്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നീ നിന്റെ കർത്താവിനെ പൂർണ്ണമായ ഹൃദയത്തോടും പൂർണ്ണമായ ആത്മാവോടും കൂടി സ്നേഹിക്കുക. യേശു ദൈവമായിരുന്നുവെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നുവോ? കൂടുതൽ വ്യക്തമായിട്ട് മത്തായിയുടെ സുവിശേഷം 7:21 കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. താൻ കർത്താവല്ല എന്നും ദൈവം മറ്റൊന്നാണെന്നും യേശുവിടെ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തില് ഞാൻ സ്വമേധയാലൊന്നും തന്നെ ചെയ്യുന്നില്ല, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ താൻ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല എന്നും യേശു ക്രിസ്തു വ്യക്തമാക്കുന്നുണ്ട്. സത്യയിലേകമായ ദൈവമായിരുന്നെങ്കില് അങ്ങനെ പറയുമായിരുന്നുവോ? നാം ഉണർന്ന് ചിന്തിക്കേണ്ട വിഷയമാണിത്. എന്തിലധികം കുരിശിൽ കിടന്നുകൊണ്ട് യേശു വിലപിക്കുന്നത് ലൂക്കാ സുവിശേഷം രേഖപ്പെടുത്തുന്നു. എലീ എലീ ലാമാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തിനെന്നെ ഉപേക്ഷിച്ചു? മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കപ്പെടുന്ന യേശു മത്തായിയുടെ മറിയത്തോട് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും പക്കലേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. യോഹന്നാൻ 20:17 യേശു ദൈവമായിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നുവോ? യേശു ദൈവമായിരുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിക്കുക, സാത്താനാൽ പരീക്ഷിക്കപ്പെടുമായിരുന്നുവോ? മത്തായിയുടെ സുവിശേഷം 4:1 മുതൽ 11 യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നതാണ്. ഇനിയും യേശു പരിച്ഛേദന മേൽക്കുമായിരുന്നുവോ? ലൂക്കാ സുവിശേഷകൻ 1:21 ഒരുപക്ഷെ കുൽക്കി ധോനി കോൺഫറൻസിൽ AD 551 പാസാക്കിയ ദൈവിക പ്രമാണത്തിൽ യേശു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഇത് യേശുവിന്റെ ഒത്തിരി പ്രവൃത്തികളെ ന്യായീകരിക്കുവാൻ പറ്റുന്നത് ആണ് എങ്കിലും യേശുവിന്റെ ക്രൂശീകരണത്തെ ന്യായീകരിക്കത്തക്കതല്ല. കാരണം കുരിശിൽ മരിച്ചത് യേശു എന്ന പൂർണ്ണ മനുഷ്യനാണെങ്കിൽ അത് ബൈബിളിലെ വചനങ്ങൾക്ക് എതിരാണ്. ഒരു മനുഷ്യനും മറ്റു മനുഷ്യന്റെ പാപം ഏറ്റെടുക്കുവാനോ പരിഹാരം ചെയ്യുവാനോ കഴിയുകയില്ല. നിയമാവർത്തനം 24:16, SKL 18:20, Jeremiah 31:29 വചനങ്ങള്. പിന്നെ കുരിശൻ മരിച്ചത് യേശു എന്ന പൂർണ്ണ ദൈവമായിരുന്നുവെങ്കിൽ പമ്പര വിഡ്ഢിത്വമായിരിക്കും. സത്യലേഖനായ ദൈവം മരിച്ചു എന്ന് പറയുന്ന ഗതികേടിലായിരിക്കും ക്രൈസ്തവ ദൈവശാസ്ത്രം ചെന്നെത്തുന്നത്. 100 സ്പഷ്ടമായ തെളിവുകള് യേശു ദൈവമാണെന്നതിനെതിരായി ബൈബിളിൽ തന്നെയുണ്ട്. എല്ലാത്തിലും ഉപരിയായി യേശു ഒരിക്കലും താൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. എങ്കിൽ പിന്നെ യേശുവിനെ ദൈവമാക്കിയതാ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടറായ പൗലോസ്? ആരാണ് ഈ പൗലോസ്? സാവൂൾ എന്ന വ്യക്തി. ഇദ്ദേഹം ജനിച്ചത് തെർസോസ് ദ്വീപിലായിരുന്നു. യേശുവിന്റെ സമകാലികനായിരുന്നെങ്കിലും യേശുവിനെ ഒരിക്കൽ പോലും കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. യേശു അനുയായികളെ പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തിരുന്നവരിൽ പ്രമുഖനായിരുന്നു സാവൂള്. സ്റ്റീഫനെ കല്ലെറിഞ്ഞുകൊണ്ടതിന് നേതൃത്വം കൊടുത്തവനായിരുന്നു. ഇതിനെല്ലാം തെളിവ് അപസ്തോല പ്രവർത്തനങ്ങളിലെ ഉണ്ട് എന്നതാണ് സത്യം. ഇനി സാവൂൾ എങ്ങനെ പൗലോസായി എന്ന വിചിത്രമായ സംഭവം അപസ്തോല പ്രവർത്തനങ്ങളിൽ 9 വിവരിക്കുന്നുണ്ട്. യേശു അനുയായികളെ കാലാഗ്രഹത്തിൽ അടയ്ക്കാൻ അധികാരപത്രവുമായ ഡമാസ്കസിലേക്ക് കുതിരപ്പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് യേശു സാവൂളിന് പ്രത്യക്ഷപ്പെട്ടുവെന്നും സാവൂളിനെ ജാതിയുടെ അപസ്തോലനായി നിയമിച്ചുവെന്നും പൗലോസ് പറയുന്നു. പൗലോസിന്റെ ഈ മാനസാന്തര അനുഭവത്തിന് ആരും സാക്ഷികളില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കുതിരപ്പുറത്ത് പോകുമ്പോൾ കൂടെ മറ്റാളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരാരും യേശുവിനെ കാണുകയോ പൗലോസിനെ യേശു ജാതിയുടെ അപസ്തോലനായി നിയമിച്ചതായി കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനും അപസ്തോല പ്രവർത്തനങ്ങൾ 9 സാക്ഷിയാണ്. ഇനി അഥവാ സാവൂള് മാനസാന്തരം സംഭവിച്ചു എന്നെ വിചാരിക്കട്ടെ. എന്താണ് സാവൂൾ ചെയ്യേണ്ടിയിരുന്നത്? യേശുവിനെ കാണുകയോ ഒരിക്കൽ പോലും സംസാരിക്കുകയോ ചെയ്യാത്ത സാവൂൾ യേശുവിന്റെ അധ്യാപനങ്ങൾ എന്താണെന്ന് പഠിക്കുവാൻ യേശു ശിഷ്യന്മാരുടെ പക്കൽ പോകേണ്ടതായിരുന്നു, പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ പൗലോസിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ പൗലോസ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1:17 പൗലോസ് വളരെ അഹങ്കാരത്തോടുകൂടി പറയുന്നത് ശ്രദ്ധിക്കുക. ഞാനൊരു മനുഷ്യന്റെ ഉപദേശം തേടാൻ നിന്നില്ല, എനിക്ക് മുൻപ് അപ്പസ്തോലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല, മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോകുകയും തിരിച്ച് ഡമാസ്കസിലേക്ക് വരികയും ചെയ്തു. ഇതിൽ നിന്നും സഹോദരങ്ങളെ, പൗലോസിന്റെ വ്യക്തിത്വം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ചിന്തിക്കുക, അറേബ്യയിൽ താമസിച്ച കാലത്ത് താൻ മെനഞ്ഞെടുത്ത സിദ്ധാന്തമാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. ഒന്നാമതായി, യേശു കർത്താവാണെന്ന് അന്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. റോമക്കാർക്ക് ലേഖനം 10:9 പൗലോസ് പഠിപ്പിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പ്രബോധനം ചെയ്തു അപ്പസ്തോല പ്രവർത്തനം 16:31. വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വാസമനുസരിച്ചുള്ള പ്രവൃത്തിക്ക് പൗലോസ് യാതൊരു പ്രാധാന്യവും കൽപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ബഹുദൈവാരാധകരായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വിശ്വാസ പ്രമാണം സ്വീകാര്യമായതിൽ അത്ഭുതമൊന്നുമില്ല. എന്നാൽ യേശുവിന്റെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളും യേശുവിന്റെ സഹോദരനുമായ യാക്കോബ് പഠിപ്പിച്ചത് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. യാക്കോബ് 2:17. വിശുദ്ധ ഖുർആൻ അനുശാസിക്കുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു അണുത്തൂക്കം നന്മ ചെയ്താൽ അതനുസരിച്ച് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾ ഒരു അണുത്തൂക്കം തിന്മ ചെയ്താൽ അതനുസരിച്ച് പ്രതിഫലം ലഭിക്കുമെന്നാണ്. പ്രവൃത്തിക്കനുസരിച്ചാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്, അതല്ലാതെ വെറും വിശ്വാസങ്ങളിൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ല. അല്പം ചിന്തിക്കുന്ന നാം ഏവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന, സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണിത്. എന്തുകൊണ്ടാണ് പൗലോസ് വിജാതിയുടെ അടുത്ത് സുവിശേഷം അറിയിക്കാൻ തെരഞ്ഞെടുത്തത്? മറ്റൊന്നുകൊണ്ടുമല്ല, താൻ വികസിപ്പിച്ചെടുത്ത പുതിയ ദൈവശാസ്ത്രം അനേകം ദേവന്മാരെയും ദേവിമാരെയും ആരാധിച്ചുകൊണ്ടിരുന്ന വിജാതിയർക്ക് സ്വീകാര്യമാകും എന്നതുകൊണ്ട് തന്നെ. പൗലോസ് യഹൂദരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിച്ചിട്ടില്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ്. യേശുവിനെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ബഹുദൈവ ആരാധകരായ വിജാതിയരിൽ തന്റെ സിദ്ധാന്തം എളുപ്പം പ്രചരിപ്പിക്കുവാൻ കഴിയുമെന്ന് പൗലോസ് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി. യേശു തന്നെ പറഞ്ഞത് ഞാൻ ഇസ്രായേൽ ഭവനത്തിൽ രക്ഷപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രം അയക്കപ്പെട്ടവനെന്നാണ്. പിന്നെ പൗലോസ് ഈ വിജാതിയരുടെ അരികിലേക്ക് എങ്ങനെ പോകുന്നു യേശുവിന്റെ സുവിശേഷവുമായിട്ട്? പൗലോസിന് ഈ അധികാരം എവിടുന്ന് കിട്ടി? തുടർന്ന് FSS-കാരുടെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതിൽ പ്രത്യേകിച്ച് 8-9 വചനങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന്റെ വ്യക്തമായ ഉദ്ദേശങ്ങളും പൗലോസിന്റെ വ്യക്തിത്വത്തിന്റെ ഉള്ള രഹസ്യങ്ങളും നമുക്ക് ബോധ്യമാകും. അദ്ദേഹം പറയുന്നത് വിജാതിയരോട് ക്രിസ്തുവിന്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോട് നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിന്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാനും ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. നോക്കണം, ദൈവം യേശുവിന് പോലും വെളിപ്പെടുത്തി കൊടുക്കാത്ത ദൈവീക രഹസ്യങ്ങൾ, യേശുവനുയായികളെ ഒരു കാലത്ത് പീഡിപ്പിച്ചിരുന്ന നിർഭയം വധിച്ചിരുന്ന പൗലോസിന് മാത്രം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുക? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ആരാണ് ക്രിസ്ത്യാനിറ്റി? പൗലോസാണ് പറയുന്നത് വിശ്വസിച്ചേ പറ്റൂ. യേശുവിന്റെ കൂടെ 3 വർഷം ജീവിച്ച പത്രോസിനോ യോഹന്നാനോ യാക്കോബിനോ തോമസിനോ മത്തായിക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്ത ദൈവിക രഹസ്യങ്ങൾ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തത് വാസ്തവത്തിലെ ദൈവനീതിക്ക് തന്നെ നിരക്കുന്നതല്ല എന്ന് ചിന്തിക്കുന്ന ഏവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി പൗലോസ് എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് വരുത്തിയത്? യേശുവിനെതിരായും ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും പൗലോസ് ഒത്തിരി പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ടാണ് വിജാതിയരിൽ തന്റെ പുതിയ സിദ്ധാന്തം പ്രചരിപ്പിച്ചത്. ഒന്നാമതായി, പരിച്ഛേദനം നിർത്തലാക്കി. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം അബ്രഹാമിന് നൽകുന്ന ഉടമ്പടി പ്രകാരം 9:14, 4:25, ജോശുവ പുസ്തകം 5:27 യേശു ക്രിസ്തുവും എന്തിനധികം പൗലോസ് പോലും പരിച്ഛേദനം ഏറ്റിട്ടുണ്ട്. പരിച്ഛേദനത്തിന് നിശ്ചിതമായ എതിർപ്പുണ്ട്. സുദീർഘമായ ഗലാത്തിയക്കാർക്ക് എഴുതിയ പൗലോസിന്റെ ലേഖനത്തിൽ അഞ്ചാമധ്യായം 2-7 വചനങ്ങൾ വായിക്കുമ്പോൾ വാസ്തവത്തില് പൗലോസിന് പരിച്ഛേദനത്തിനോടുള്ള അമർഷം ബോധ്യമാകുന്നുണ്ട്. ഇനിയോ അതുകൊണ്ട് പൗലോസിന് തൃപ്തിയായിട്ടില്ല. മോശയ്ക്ക് ദൈവം നൽകിയ ന്യായപ്രമാണത്തെ വളരെ നിണ്യമായ രീതിയിൽ ഇല്ലാതെയാക്കി. ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് ഇത്രയും കൂടി പറയാനും ധൈര്യപ്പെട്ടു. 3:10 ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴിലാകുന്നു. പൗലോസിന് ഈ അധികാരം ആര് നൽകി? ദൈവം പോലും അറിയാത്ത കാര്യമാണത്. കാരണം യേശു പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 5:17-19 വചനങ്ങളില് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് ന്യായപ്രമാണങ്ങളെയോ പ്രവാചകന്മാരെയോ അസാധൂകരിക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്, അവ സ്ഥിരീകരിക്കുവാനാണെന്നാണ്. തന്നെയുമല്ല യേശു വ്യക്തമാക്കുന്നത് ആകാശവും ഭൂമിയും സമസ്തവും നിറവേറുന്നത് വരെ നിയമത്തിൽ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം സംഭവിക്കുകയില്ല എന്നാണ്. തുടർന്ന് യേശു പറയുന്നത് ഇവയിൽ ഏതെങ്കിലും ചെറിയ ഒന്ന് ലംഘിക്കുവാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിരിക്കും. യേശുവിന്റെ ഈ താക്കീതനുസരിച്ച് സഹോദരങ്ങളെ, ആധുനിക ക്രിസ്ത്യാനിറ്റിയുടെ സ്ഥാപകനായ പൗലോസിന്റെ സ്ഥാനം എന്തായിരിക്കണം? ഏറ്റവും ചെറിയത് അല്ലേ? എന്നാൽ അല്ല എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. യേശു താൻ ഇസ്രായേലിലേക്ക് മാത്രം അയക്കപ്പെട്ടവനാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചപ്പോൾ പൗലോസ് യേശുവിനെ സകല ജാതികളിലേക്ക് വന്നവനെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് കാരണം നിങ്ങളല്ല. FSSR ലേഖനം 2:8 ഇതിനർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തോടുകൂടി എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പാപമോചന സിദ്ധാന്തം അടിച്ചേൽപ്പിക്കുന്ന പൗലോസ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും, അല്ലാതെ നിന്റെ പ്രവൃത്തികളും നീ രക്ഷ പ്രാപിക്കുന്നതല്ല എന്നാണ് ഈ പഠിപ്പിച്ചതിന്റെ അർത്ഥം. ഈ പുതിയ ആശയമാണ് പൗലോസ് പ്രബോധനം ചെയ്ത് വിജാതിയുടെ ഇടയിൽ അംഗീകാരം നേടിയെടുത്തത്. യേശുവിനെ ദൈവപുത്രനാക്കി ദൈവത്തിന് പിതൃത്വം നൽകി. പൗലോസ് വികസിപ്പിച്ചെടുത്ത പുതിയ ദൈവശാസ്ത്രം തനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് ദൈവത്തിന്റെ ആത്മാവിലൂടെയാണ് എന്ന് പൗലോസ് വാദിച്ചു. പരിശുദ്ധാത്മാവിലൂടെ. അങ്ങനെ ത്രൈത്രിക ദൈവസങ്കല്പത്തിന് അടിത്തറമാക്കിക്കൊണ്ട് പാകപ്പെടുത്തിയ ദൈവശാസ്ത്രം വിജാതിയർക്ക് എളുപ്പം സ്വീകാര്യമായി. കാരണം സഹോദരങ്ങളെ, റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളിലെല്ലാം ത്രൈത്രിക ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ദൈവം പോലും മുന്നിൽ കാണാത്ത ദൈവശാസ്ത്രമാണ് പൗലോസ് നിർമ്മിച്ചത്. എന്തിനധികം പൗലോസിന്റെ സിദ്ധാന്തം അദ്വൈതമാണ്. എന്ത് വ്യത്യാസമാണ് പൗലോസ് പഠിപ്പിച്ചതിലും അദ്വൈതത്തിനും തമ്മിലുള്ളത് നാം ചിന്തിക്കണം. എന്തിനധികം പൗലോസ് പഠിപ്പിച്ചത് അദ്വൈതമാണ്, അദ്വൈത സിദ്ധാന്തം. കാരണം കൊളോസ്സസുകൾക്ക് എഴുതിയ 1-ാം അധ്യായത്തിലെ പൗലോസ് പറയുന്നത് യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്ന്. കോറിന്ത്യസുകാരുടെ 1-ാം ലേഖനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളെന്നാണ്. ഇതിന്റെയും അർത്ഥം ദൈവം നിങ്ങളിൽ വസിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. ഇതും അഹം ബ്രഹ്മാസ്മിയുമായി എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. സാക്ഷാൽ അദ്വൈത സിദ്ധാന്തം തന്നെ, ഞാനും നിങ്ങളും ദൈവങ്ങളാണ് എന്ന്. അടുത്തതായി എന്റെ അന്വേഷണം ബൈബിളിന്റെ ആധികാരികതയെ കുറിച്ചായിരുന്നു. പഴയ നിയമത്തിൽ പല പുസ്തകങ്ങളുടെയും കർത്താക്കൾ അജ്ഞാതരാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ സ്ഥിതി കൂടുതൽ ശോചനീയമാണ്. ഏറ്റവും ആദ്യം രചിക്കപ്പെട്ടത് സുവിശേഷങ്ങളല്ല, നേരമറിച്ച് പൗലോസിന്റെ 13 ലേഖനങ്ങളാണ് ആദ്യമായി രചിക്കപ്പെട്ടതും ബൈബിളിൽ ചേർക്കപ്പെട്ടതും. ഇത് തന്നെ പുതിയ നിയമത്തിൽ പൗലോസിന്റെ സിദ്ധാന്തത്തിന്റെ സ്വാധീനവും പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ഇനി 4 സുവിശേഷന്മാരുടെ കാര്യത്തിൽ ഒത്തിരി അഭിപ്രായ ഭിന്നതകളാണുള്ളത്. ഏറ്റവും ആദ്യമായി രചിക്കപ്പെട്ട സുവിശേഷം മാർക്കോസിന്റേതാകുന്നു. മാർക്കോസ് ആരായിരുന്നു? മാർക്കോസ് യേശുവിന്റെ കൂടെ ജീവിച്ച ശിഷ്യനല്ല, ബർണബാസിന്റെ ബന്ധുവും പത്രോസിന്റെ ശിഷ്യനുമായിരുന്നു. ഇതുകൊണ്ട് പത്രോസ് അംഗീകാരി ചെയ്ത പ്രസംഗങ്ങളെ ഓർമ്മയിൽ കൊണ്ടുവന്ന് തന്റെ വാളിനിയുമായി ചാലിച്ച് രചിച്ച സുവിശേഷങ്ങളാണ് മാർക്കോസിന്റേത്. ഇതും AD 70-നും 90-നും ഇടയിലാണെന്ന് കണ്ടെത്താൻ സാധിക്കും.
മത്തായി സുവിശേഷം എഴുതി എന്നത് ശരിയാണ്. ഹിബ്രു ഭാഷയിൽ രചിക്കപ്പെട്ട പ്രസ്തുത സുവിശേഷം നഷ്ടപ്പെട്ടു പോവുകയും പകരം ഒന്നോ ഒന്നിലധികമോ ആളുകൾ മത്തായിയുടെ പേരിൽ എഴുതിച്ചേർത്ത സുവിശേഷമാണ് ഇന്നത്തെ മത്തായിയുടെ സുവിശേഷമെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ലൂക്ക സുവിശേഷത്തിന്റെ കാര്യം എടുക്കാം. പൗലോസിന്റെ ശിഷ്യനാണ് ലൂക്ക, അല്ലാതെ യേശു ശിഷ്യനല്ല. അപ്പസ്തോല പ്രവർത്തികളുടെ കർത്താവ് ലൂക്ക തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും, അപ്പസ്തോല പ്രവർത്തികൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ഹീറോയിസം മുഴച്ചു നിൽക്കുന്നത്, അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ യേശുവിന്റെ വ്യക്തിത്വമല്ല, മറ്റ് ശിഷ്യന്മാരുടെ വ്യക്തിത്വമല്ല. തന്നെയുമല്ല ലൂക്ക സുവിശേഷകനാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന സുവിശേഷകൻ, മറ്റാർക്കും അതിനെ കുറിച്ച് പറയാനില്ല. ഇനി യോഹന്നാൻ സുവിശേഷവും ലേഖനങ്ങളും വഴിപാടിന്റെ പുസ്തകവും എഴുതിയിട്ടുണ്ട്. പക്ഷേ ശിഷ്യനായ യോഹന്നാൻ തന്നെയാണ് രചിച്ചത് എന്നത് ഇപ്പോഴും തർക്കത്തിലാണ്, ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല യേശു ശിഷ്യ പ്രമുഖന്മാരായ പത്രോസും യാക്കോബും എഴുതിയ സുവിശേഷങ്ങൾ, സുവിശേഷ പ്രഘോഷണത്തിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിച്ച ഭരണവാസിന്റെ സുവിശേഷങ്ങളും ലേഖനങ്ങളും, എന്തിനധികം പൗലോസിനെ സുവിശേഷ വേളയിൽ ആദ്യമായി അന്ത്യോക്കിയയിലേക്ക് ക്ഷണിച്ചതും പൗലോസിനെ സുവിശേഷ പ്രഘോഷണത്തിൽ പരിശീലനം നൽകിയതും ഭരണവാസാണ്. ആ ഭരണവാസിന്റെ ഒരൊറ്റ സുവിശേഷം പോലും ബൈബിളിൽ ചേർത്തിട്ടില്ല. ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വാസ്തവത്തിൽ AD 325 കോൺസ്റ്റന്റൈൻ റോമൻ സാമ്രാജ്യത്തിന്റെ ഏകീകൃത വിശ്വാസ പ്രമാണവും മതവും സ്ഥാപിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയ നിക്കിയ കോൺഫറൻസിന് ശേഷമാണ് ഇന്നത്തെ ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടത് എന്ന സത്യം മനസ്സിലാക്കുവാൻ വലിയ പ്രയാസമില്ല. അടിസ്ഥാനരഹിതവും മനുഷ്യബുദ്ധിക്ക് യുക്തിക്കും നിരക്കാത്ത ദൈവസങ്കല്പവും അതിന്മേൽ പണിതുയർത്തിയ പാപമോചന സിദ്ധാന്തവും ഒരു വിധത്തിലും എനിക്ക് യോജിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 10 വർഷത്തെ വൈദിക പഠനത്തിന് ശേഷം ഞാൻ എന്റെ സന്യാസവസ്ത്രം ഉപേക്ഷിച്ചു, സെമിനാരി വിട്ട് ഒരു സാധാരണക്കാരനായി. കൃത്യമായി പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെ എനിക്ക് സംശയമായി. ഞാൻ പഠിച്ച ഗ്രന്ഥങ്ങളിലെല്ലാം ദൈവിക സങ്കല്പം വികലമായിരുന്നു. എങ്കിലും മതഗ്രന്ഥങ്ങൾ വായിക്കുക, സത്യം കണ്ടെത്തുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു, ശ്രമിച്ചിരുന്നു. ഒടുവിൽ കോഴിക്കോട് ഒരു പാരലൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആനുമായി പരിചയപ്പെടാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, ഞാൻ താമസിച്ചിരുന്നതിന്റെ അടുത്തുള്ള ഒരു മുസ്ലിം പണ്ഡിതനാണ് മുഹമ്മദ് മർമിഡ് പിക്കാളിന്റെ ഖുർആൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എനിക്ക് തന്നത്. ആദ്യം ഞാനത് മുറിയിൽ ഒരിടത്ത് അലസ്യമായി വെച്ചു. 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ ഖുർആനിന്റെ പേജുകൾ ഞാൻ മറക്കാൻ പ്രേരിതനായത്. അതും മാനസികമായി വളരെ അസ്വസ്ഥമായ രാത്രിയായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ ഭാഗത്തേക്ക് അലസ്യമായി നോക്കിയപ്പോൾ ആരോ കാതിൽ മന്ത്രിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. വായിക്കുക, വായിക്കുക, ഈ ശബ്ദം കാതുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഞാൻ ഖുർആൻ എടുത്ത് വായിക്കുവാൻ തുടങ്ങി. അന്നത്തെ മാനസികാവസ്ഥയിൽ ഒരു പേജ് പോലും വായിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഐദ്യമെന്ന് പറയട്ടെ, 80 പേജുകൾ ഒരേ ഇരിപ്പിൽ ഞാൻ തീർത്തു. വായിക്കുമ്പോൾ അന്യോചനീയമായ അവർണനീയമായ ആത്മീയ അനുഭൂതി നിറയുന്നത് പോലെ. ആദ്യമായി എന്നെ ആകർഷിച്ചത് ഖുർആനിന്റെ കവിതാ ശൈലിയായിരുന്നു. എത്ര മനോഹരമായ ശൈലി! ഐ വാസ് സ്റ്റണ്ട് ആസ് ഐ വെന്റ് ത്രൂ ദ പേജസ് ഓഫ് ഹോളി ഖുർആൻ. വാട്ട് എ പ്രീഷ്യസ് ആൻഡ് യുണീക്ക് ക്വാളിറ്റി, വാട്ട് എ ഫാന്റാസ്റ്റിക് റെവലേഷൻ. ബൈബിളിൽ എനിക്കുണ്ടായ ഓരോ സംശയങ്ങളും ഒന്നൊന്നായി മാറുന്ന അനുഭവമായിരുന്നു. മറ്റ് ഒരു മതഗ്രന്ഥത്തിലും കാണാത്ത വെല്ലുവിളിയാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുന്നയിക്കുന്നത്. ചിന്തിക്കുക, ചിന്തിക്കുക. ലോകത്തിലെ സകല മാനവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ജഗനിയന്താവായ അള്ളാഹു പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളുള്ള പാഠം ഉൾക്കൊള്ളുവാൻ മനുഷ്യനെ ക്ഷണിക്കുകയാണ്. ചുരുങ്ങിയുടെ 70 പ്രാവശ്യമെങ്കിലും ചിന്തിക്കുവാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ അരച്ചുപെറുക്കി നോക്കിയാലും കാണാൻ കഴിയാത്ത പ്രതിഭാസമാണിത്. ഞാൻ ചിന്തിക്കുവാൻ ആരംഭിച്ചു. ലോകത്തിലെ സകല വിജ്ഞാനത്തെയും, വ്യക്തിജീവിതം, കുടുംബജീവിതം, സമൂഹ ജീവിതം, രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക, ശാസ്ത്രീയ മേഖലകൾ എന്നുവേണ്ട മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമാഹരിച്ചുകൊണ്ട്, സമന്വയിപ്പിച്ചുകൊണ്ട് അറബി സാഹിത്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ട ഉദാത്തവുമായ ശൈലിയിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ആരിലൂടെയാണ് അവതരിപ്പിച്ചത് എന്നാണ് ആദ്യമായി ഞാൻ ചിന്തിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. മുഹമ്മദ് നബിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത്? നിരക്ഷരകുച്ഛയ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരക്ഷരം പോലും എഴുതാനറിയാത്ത, വായിക്കുവാനറിയാത്ത പ്രവാചക പ്രഭു. This itself is the solid proof that Holy Quran is the words of the Almighty Allah. റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ, ലോകരക്ഷിതാവായ തമ്പുരാന്റെ വാക്കുകളാണ് വിശുദ്ധ ഖുർആൻ എന്നതിന്റെ ഏറ്റവും ഉന്നതമായ തെളിവ് ഇതുതന്നെയാണ്. 23 വർഷം കൊണ്ട് അപ്പോഴപ്പോഴായി പൂർത്തീകരിച്ച പരിശുദ്ധ ഖുർആനിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വന്നിട്ടില്ല. എന്നാൽ ബൈബിൾ എത്ര മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്, ഇപ്പോഴും വിധേയമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, ഖുർആനിലെ ഒരു ആയത്തിനെ പോലെ രചനാവൈഭവത്തിലും ആശയസമ്പൂർണതയിലും മറ്റൊരായത്തെങ്കിലും മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന അള്ളാഹുവിന്റെ വെല്ലുവിളി 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അസാധ്യമായി അവശേഷിക്കുകയാണ്. ഖുർആനിന്റെ മാനുഷികത അദ്വൈതീയമായി ഇന്നും നിലകൊള്ളുന്നു. ലോകാരംഭം മുതൽ അള്ളാഹു മനുഷ്യന് നൽകിയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാം, അത് എല്ലാ വിധത്തിലും പൂർത്തീകരിക്കപ്പെടുന്ന മഹദ്ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് ഖുർആൻ സ്ഥാപിക്കുന്നത്. അല്ലാതെ മനുഷ്യബുദ്ധിക്ക് യുക്തിക്ക് നിരക്കാത്ത ത്രിയേക ദൈവമല്ല. മനുഷ്യൻ തന്നെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുമ്പോൾ, അവന് മാത്രം അടിയറവയ്ക്കുമ്പോൾ, അവനോട് മാത്രം സഹായം തേടുമ്പോൾ സംജാതമാകുന്ന സമ്പൂർണ്ണ സമർപ്പണമാണ് ഇസ്ലാം. ഈ സമർപ്പണത്തിലൂടെ മനുഷ്യന് ലഭ്യമാകുന്ന ശാന്തിയും സമാധാനവും ഈ ലോകത്തിന് നൽകുവാൻ കഴിയുന്നതല്ല എന്നത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. അത് ദൈവികമാണ്, അതുകൊണ്ട് തന്നെ അതുല്യവുമാണ്. ഇസ്ലാമിലെ ഏക വിശ്വാസത്തിൽ പിതാവ് പുത്രൻ ഇങ്ങനെയുള്ള സങ്കല്പങ്ങളില്ല. അനന്തമായ കഴിവുകളുടെയും ശക്തിയുടെയും ഉറവിടമായ അള്ളാഹുവിനെ പരിമിതികൾ നിശ്ചയിക്കുന്നത് മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിയുടെ പാപ്പരത്വമല്ലേ? യേശുക്രിസ്തുവിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇഞ്ചീലെന്ന വേദവുമായി യഹൂദയിലേക്ക് അയക്കപ്പെട്ട പ്രവാചക വര്യനായിട്ടാണ്, ഈസാ നബി അലൈഹി സ്വലാം. ബൈബിൾ വചനം മത്തായി 15:24, ഞാൻ ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആളുകളിലേക്ക് മാത്രം അയക്കപ്പെട്ടവനാണ്. ഈ വചനം അന്വർത്ഥമാകുന്നത് പരിശുദ്ധ ഖുർആനിലാണെന്ന് എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞു. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം സംസാരിക്കുകയും തന്റെ ജനനത്തിൽ സംശയാലുക്കളായവരോട് താൻ പ്രവാചകനാണെന്നും തനിക്ക് വിശുദ്ധ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ടെന്നും അസംയുക്തമായി പ്രഖ്യാപിച്ച പ്രവാചക ശ്രേഷ്ഠനായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാമിനെ സൂറത്തുൽ മറിയത്തിൽ പരിചയപ്പെടുത്തുന്നത്. ഈസാ നബിയുടെ പേര് 25 പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമിനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കണം. എത്രത്തോളം ബഹുമാനമാണ് ദ വേർഡ് ഓഫ് ഗാഡ്, അള്ളാഹുവിന്റെ വചനം, കലിമത്തുള്ള, അസ്വാലിഹീൻ, ദ റൈറ്റിയസ്, റൂഹുള്ള, സ്പിരിറ്റ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ആത്മാവ്, മസീഹുള്ള, ക്രൈസ്റ്റ് ഓഫ് ഗാഡ് എന്നിങ്ങനെയാണ്. ഇത്രയും ബഹുമാനവും ആദരവും സ്നേഹവും ഈസാ നബി അലൈഹി സ്വലാമിനെ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ടെന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കണം. തന്നെയുമല്ല, ഈ പ്രവാചകന്റെ കുരിശുമരണം അവിതർക്കിതമായി വിശുദ്ധ ഖുർആൻ നിഷേധിക്കുന്നു. എന്നാൽ യേശുവിന് ദൈവപുത്രനായി അവരോധിക്കുന്ന ക്രിസ്ത്യാനിറ്റി എന്താണ് ചെയ്യുന്നത്? ഒരു മരക്കുരിശിൽ ഏറ്റവും നിന്ദ്യനായി രണ്ട് കള്ളന്മാരുടെ മധ്യെ കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ടു എന്ന് പഠിപ്പിക്കുന്നു. വാസ്തവത്തില് ഇത്രയും നീചമായൊരു വിവരണം ദൈവത്തെപ്പറ്റി നൽകുന്നത് അപഹാസ്യമല്ലേ? സത്യലേഖനായ ദൈവം കുരിശിൽ തറച്ച് കൊല്ലപ്പെടുക, അതും തന്റെ സൃഷ്ടികളായ മനുഷ്യരാൽ. സ്നേഹത്തിന്റെ പ്രതീകമായ കുരിശിനെ കാണാൻ പൗലോസ് ക്രൈസ്തവർ ഉത്ബോധിപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധനായ പ്രവാചകനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തന്നെയുമല്ല, തങ്ങളുടെ ദൈവത്തെ തറച്ചുകൊള്ള കുരിശിനെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്? 10 കൽപ്പനകളിലെ 2 പ്രമാണത്തെ സ്വതന്ത്രമായി ലംഘിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിൽ അത്ഭുതമില്ല. കാരണം പൗലോസ് പഠിപ്പിക്കുന്നത് ന്യായപ്രമാണങ്ങളെ ആശ്രയിക്കുന്നവർ ശാപഗ്രസ്തരാണ് എന്നാണല്ലോ. അതുകൊണ്ട് ബിംബാരാധനയും കുരിശിനെ വണങ്ങളെല്ലാം ന്യായീകരിക്കത്തക്കതാകാം. ഞാനൊരു അന്വേഷണം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന ദിശയിലേക്ക് മാറ്റി. എനിക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിച്ചത് ബൈബിളിൽ നിയമാവർത്തന പുസ്തകം 18:18 ദൈവം മോശയ്ക്ക് നൽകുന്ന വാഗ്ദാനം, യഹൂദന്മാരെ ഈജിപ്തിലുള്ള വിമോചിപ്പിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയ വിമോചക നേതാവും പ്രവാചക പ്രഭുവുമാണ് മൂസ നബി അലൈഹി സലാം. മോശ ദൈവം മോശയ്ക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്, അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെ പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും, എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് ആരിലാണ്? മോശയ്ക്ക് ശേഷം വന്ന മറ്റൊരു പ്രവാചകന്മാരിലും ഇത് പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത്. കാരണം ദൈവം പറയുന്നത് മോശയെപ്പോലെ പ്രവാചകനായിരിക്കുമെന്നതാണ്. യേശു ക്രിസ്തു മോശയെപ്പോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. തന്നെയുമല്ല യേശു ക്രിസ്തുവിനെ ക്രിസ്ത്യാനികൾ പ്രവാചകനായി അംഗീകരിക്കുന്നുമില്ല. ഇനി അംഗീകരിച്ചാൽ തന്നെ മോശയും യേശുവുമായി ഒത്തിരി വ്യത്യാസങ്ങൾ കാണാം. ഒന്നാമതായി, മോശ ജനിച്ചത് സാധാരണ ജനനമാണ്, എന്നാൽ യേശു പിതാവില്ലാതെ ജനിച്ചവനാണ്. മോശ വിവാഹം ചെയ്തിട്ടുണ്ട്, യേശു ഔയായുധനാണ്. മോശ ഒരേ സമയത്ത് ഭരണകർത്താവും പ്രവാചകനുമായിരുന്നു, എന്നാൽ യേശു പ്രവാചകൻ മാത്രമായിരുന്നു. മോശയുടെ മരണം സാധാരണ മരണമായിരുന്നു, യേശുവിന്റെ മരണം വിവാദ വിഷയമായി ഇന്നും അവശേഷിക്കുകയാണ്. മോശ ഒരു ജനതയെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്ത് എത്തിച്ചവനാണ്. യേശു ഒരു ജനതയെയും മോചിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ കൊണ്ട് മോശ യേശുവിനെ പോലെയല്ല, യേശു മോശയെപ്പോലെയുമല്ല. നിയമാവർത്തനം 18:18 പറയുന്നത് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നാണ്. ഇത് യഹൂദന്മാരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണെന്നാണ് വ്യക്തമാക്കുന്നത്. യഹൂദന്മാരുടെ സഹോദരന്മാർ ആരാണ് ചിന്തിക്കുക? തീർച്ചയായും അറബികളല്ലാതെ ആരാണ്? കാരണം യാക്കോബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും സഹോദരങ്ങളാണ്. ഇസ്ഹാഖ് നബിയുടെ വംശപരമ്പരയാണ് യഹൂദന്മാരെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വംശപരമ്പരയാണ് അറബികളെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്മായിലിന്റെ വംശത്തിൽ പിറക്കുന്ന പ്രവാചക പ്രഭുവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് യഹൂദന്മാരുടെ സഹോദരരിൽ നിന്ന് പ്രവാചകനെ ഉയർത്തുമെന്നത് പൂർത്തീകരിക്കപ്പെടുന്നത് മുഹമ്മദ് നബിയിലാണ്. കുറച്ചുകൂടി ഗാഢമായി ചിന്തിച്ചാലേ, യഹൂദന്മാരിൽ നിന്ന് ഉയർത്തും എന്നല്ല ദൈവം പറഞ്ഞത്, യഹൂദന്മാരുടെ സഹോദരരിൽ നിന്ന് മോശയെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തുമെന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മോശയുമായി ഒത്തിരി സാമ്യമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മോശയെപ്പോലെ സാധാരണ ജനനമായിരുന്നു മുഹമ്മദ് നബിയുടേത്. മോശയും മുഹമ്മദ് നബിയും വിവാഹം ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രവാചകന്മാരും ഒരേ സമയത്ത് ഭരണകർത്താക്കളും പ്രവാചകന്മാരുമായിരുന്നു. രണ്ട് നബിമാരും മരിച്ചിരിക്കുന്ന സാധാരണ മരണമാണ്. മോശ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചുവെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളെ പ്രത്യേകിച്ചും ബഹുദൈവ ആരാധനയിൽ നിന്നും സാമൂഹിക അരാജകത്വത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സമൂഹമാക്കി മാറ്റി എന്നതാണ് സത്യം. ഇനിയും ഒരുപാട് സാമ്യം മോശയ്ക്കും മുഹമ്മദ് നബിക്കുമുണ്ട്. ഈ വാഗ്ദാനത്തിൽ അവസാന ഭാഗത്തേക്ക് കടക്കാം. നിയമാവർത്തനം 18:18 അവസാന ഭാഗത്ത് പറയുന്നത് എന്റെ വാക്കുകൾ ഞാൻ അവന്റെ നാവിൽ നിക്ഷേപിക്കും. ഇതും പൂർത്തീകരിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. കാരണം ഒരു അക്ഷരം പോലും എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷര കുട്ടിയായ പ്രവാചക പ്രഭുവാണ് മുഹമ്മദ് നബി. എഴുതാനും വായിക്കാനും അറിയാത്തവന്റെ നാവിലല്ലേ വാക്കുകൾ നിക്ഷേപിക്കേണ്ടി വരുന്നത്? ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണെന്ന് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന ആൻ തന്നെയായാലും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏവർക്കും ഈ സത്യം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. ഇത് അംഗീകരിക്കുവാൻ ക്രൈസ്തവർ തയ്യാറാകുന്ന പക്ഷം there is no Christianity, then there is only Islam and the last prophet is Muhammad sallallahu alaihi wasallam. പിന്നെ യേശു ദൈവവുമല്ല ദൈവപുത്രനുമല്ല, ഇഞ്ചീൽ എന്ന വേദവുമായി യഹൂദരിലേക്ക് അയക്കപ്പെട്ട പ്രവാചക വര്യനാണ്. വളരെ വ്യക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുർആൻ സ്ഥിരീകരിക്കുന്ന സത്യവും ഇത് തന്നെയാണ്. പിന്നെ ബൈബിളിൽ തന്നെ പഴയ നിയമത്തിലെ യഹൂദന്മാർക്ക് മോശയും ദൈവവും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവും താക്കീത് നൽകുന്നത് കാണാം. യഹൂദന്മാരുടെ അവിശ്വാസവും ബിംബാരാധനയും കണ്ടു മടുത്ത മോശ അവരെ ശാസിച്ചുകൊണ്ട് വിലപിക്കുന്നു. നിയമാവർത്തന പുസ്തകം 9:24, നിയമാവർത്തന പുസ്തകം 31:27. പിന്നീട് കോപിഷ്ഠനായ ദൈവം യഹൂദരോട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധിക്കുക. നിയമാവർത്തനം 32:21-22, ദൈവമല്ലാത്ത നിലക്കൊണ്ട് അവർ എന്നിൽ അസൂയ ഉണർത്തി, മിഥ്യാമൂർത്തികളാൽ അവർ എന്നെ പ്രകോപിപ്പിച്ചു, അതിനാൽ ജനതകളല്ലാത്തവരെ കൊണ്ട് അവരിൽ ഞാൻ അസൂയ ഉണർത്തും, ബോഷന്മാരുടെ ഒരു ജനതയെക്കൊണ്ട് അവരെ ഞാൻ പ്രകോപിപ്പിക്കും. ഒത്തിരി പ്രവാചകന്മാരെ അയച്ച് പ്രബോധനം നൽകപ്പെട്ട ഇസ്രായേൽ ജനത ദൈവത്തെ അവരുടെ മിഥ്യാമൂർത്തികളുടെ ആരാധന കൊണ്ട് കോപിഷ്ഠനാക്കിയപ്പോൾ ദൈവം നൽകുന്ന താക്കീതാണിത്. അതിനാൽ ജനത അല്ലാത്തവരെ കൊണ്ട് അവരെ ഞാൻ അസൂയ ഉണർത്തും. പ്രവാചകന്മാരാലുള്ള പ്രബോധനങ്ങളോ നേരായ നേതൃത്വമോ ഇല്ലാതെ അലഞ്ഞു തിരിയുന്നവരായിരുന്നു അറബികൾ. ലോകത്ത് മറ്റൊരു വിഭാഗവും അതുപോലെ ആയിരുന്നില്ല. തന്നെയുമല്ല, അക്ഷരജ്ഞാനമില്ലാത്ത ബോഷന്മാരുമായിരുന്നു. നോക്കുക, ദൈവത്തിന്റെ ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നത് ജനതയല്ലാത്തവരും ബോഷന്മാരുമായ അറബികളിലല്ലേ? ചിന്തിക്കുക. തീർച്ചയായും അവിതർക്കിതമായി സമ്മതിക്കേണ്ട സത്യമാണത് അറബികളിൽ തന്നെയാണ്. ഇന്നും യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അസൂയ ഉണർത്തിക്കൊണ്ടുള്ള ജൈത്രയാത്രയാണ് ഇസ്ലാം നടത്തുന്നത്. ദൈവത്തിന്റെ പ്രവചനം ഇസ്ലാമിൽ നിവൃത്തിയാകുന്നത് വിസ്മയത്തോടെ നോക്കിക്കാണുന്ന യഹൂദ ക്രൈസ്തവ സഹോദരങ്ങളെ, ഇനിയെങ്കിലും സത്യത്തിന്റെ പാത സ്വീകരിക്കുക, യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുക, മിഥ്യാമൂർത്തികളിൽ നിന്നും വികലമായ ദൈവസങ്കല്പങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുക, സ്വതന്ത്രരാകുക. പുതിയ നിയമം പരിശോധിക്കുമ്പോൾ യേശു യഹൂദരോട് പറയുന്നത് ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. മത്തായി 21:43. യഹൂദന്മാരുടെ കൃതജ്ഞതയും അവിശ്വാസവും സഹിക്കാൻ കഴിയാത്ത ദൈവം യേശുവിലൂടെ നൽകുന്ന ഫൈനൽ വാണിയാണിത്. കാരണം യേശു ക്രിസ്തു യഹൂദരിലേക്ക് അയക്കപ്പെട്ട അന്ത്യപ്രവാചകനായിരുന്നു. ദൈവരാജ്യം യഹൂദന്മാരിൽ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും എന്ന് സ്പഷ്ടമാക്കുന്ന ഈ വചനങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ആരിലാണ്? ക്രിസ്ത്യാനികളിലല്ല എന്ന് വ്യക്തമാണ്. കാരണം യേശു സഭയിൽ സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, യേശു പഠിപ്പിച്ചത് താൻ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണെന്നാണ്. വരാനിരിക്കുന്ന ദൈവരാജ്യം സ്ഥാപിക്കുവാൻ തനിക്ക് ശേഷം അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമെന്നും ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് അത് നൽകപ്പെടുമെന്നും യേശു വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത്, ഇനി ഞാൻ നിങ്ങളോട് ഏറെ സംസാരിക്കുകയില്ല, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു. യോഹന്നാൻ 14:30. ഇനിയും ബൈബിളും പരിശുദ്ധ ഖുർആനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ സത്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. യോഹന്നാൻ 14:13. അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. യോഹന്നാൻ 14:7, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായികൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. യേശു പറഞ്ഞ വചനങ്ങളാണിത്. ആരാണ് ഈ സഹായകൻ? ആരാണ് ഈ സത്യാത്മാവ്? എന്താണ് യേശു ഈ വചനങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ക്രൈസ്തവ ദൈവവിശ്വാസം അനുസരിച്ച് യേശു ദൈവമായിരുന്നുവെങ്കിലേ, രക്ഷകനായിരുന്നെങ്കിലേ തന്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കൂ. ഇല്ല എന്നാണ് ഉത്തരം. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന വചനം കൊണ്ട് അർത്ഥമാക്കുന്നത് രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാത്ത യേശു ക്രിസ്തുവിനെയാണ്. ഇതിനർത്ഥം യേശുവിന്റെ വരവ് മനുഷ്യനെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ടല്ല, പ്രത്യേക ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുവാനാണ്. അത് പൂർത്തീകരിക്കപ്പെടുക സത്യാത്മാവിന്റെ വരവോടുകൂടി എന്ന് യേശു വ്യക്തമാക്കുന്നു. അല്ലാതെ യേശു പുത്രനായ ദൈവവും യേശുവിന് ശേഷം വരുന്ന സത്യാത്മാവ് അല്ലെങ്കിൽ സഹായകൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിത്വമാണ് എന്ന ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ഒന്നുള്ളവർന്ന് ചിന്തിക്കണം. ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനായിരുന്നു യേശുവെങ്കിൽ എന്തുകൊണ്ട് രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാതെ യേശു ലോകത്തോട് വിട പറഞ്ഞു? എന്താ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അതും ഭാവികളായി സൃഷ്ടിച്ച് തന്റെ പുത്രനെ അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കുരിശിൽ കുരുതി കൊടുത്തിട്ടും രക്ഷാകര ദൗത്യം പൂർത്തിയാക്കാത്ത ദൈവം, സത്യലേഖനായ ദൈവം വീണ്ടും പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരുങ്ങുന്നത് വാസ്തവത്തിൽ ചിന്തിക്കുന്ന ഏത് മനുഷ്യനും യോജിക്കുവാൻ കഴിയാത്ത ദുർഭരമായ ആശയമാണ്. ദൈവം സർവശക്തനാണെന്നും ദൈവം സ്നേഹമാണെന്നുമുള്ള വചനങ്ങൾക്കും ബോധ്യങ്ങൾക്കും കടകവിരുദ്ധവുമാണിത്. സത്യാത്മാവ് അഥവാ സഹായകനെന്ന് ബൈബിൾ പറയുന്ന വ്യക്തി ആരാണ്? പരിശുദ്ധാത്മാവാണെന്ന ക്രൈസ്തവവാദം ബൈബിളിന് തന്നെ നിരക്കാത്തതാണ്. കാരണം യേശു തന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലെ 21-22 വചനങ്ങളിൽ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് എളിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും. ക്രൈസ്തവ വിശ്വാസ പ്രകാരം സത്യലേഖനായ ദൈവം യേശുവിലൂടെ തന്റെ വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിന് ശിഷ്യന്മാർക്ക് നൽകുന്ന രംഗമാണിത്. കാരണം വിശ്വാസമനുസരിച്ച് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ യേശു ആധികാരികമായി ശിഷ്യന്മാരെ അയക്കുന്നതിന് മുൻപ് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയെന്ന് പറയുന്നതോടുകൂടി ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കണം. എന്നാൽ സുവിശേഷങ്ങൾക്ക് ശേഷം അപ്പസ്തോല പ്രവൃത്തികളിൽ പെന്തക്കോസ്താനുഭവത്തിലാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് എന്ന അഭിനവവാദം തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം യേശുവിന്റെ ജന്മത്തിന് മുൻപും ശേഷവും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെന്ന് സുവിശേഷം നല്ല സാക്ഷിയാണ്. ലൂക്കാ സുവിശേഷകൻ 1:15 പറയുന്നു, സ്നാപകമെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന്. ലൂക്ക 1:41 എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന്. ലൂക്ക 1:67 സക്രിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന്. വീണ്ടും യേശുവിന്റെ ജന്മത്തിന് ശേഷം ലൂക്ക 2:26 ശിമയോൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്നും യേശുവിന്റെ ജ്ഞാനജ്ഞാന സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവീണ്യ രൂപത്തിൽ ഇറങ്ങിവന്നതെന്നാണ് ലൂക്കാ സുവിശേഷകൻ 3:22 രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെയെങ്കിൽ സ്നാപകമെന്നാൽ എലിസബത്ത്, സക്കറിയ, ശിമയോൻ, യേശു, യേശുവിന്റെ ശിഷ്യന്മാർ എന്നിവരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് യേശുവിന് ശേഷമാണ് ശിഷ്യന്മാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് അർത്ഥശൂന്യവും അടിസ്ഥാനരഹിതവുമല്ലേ? ഞാൻ പോയില്ലെങ്കിൽ സഹായിലും നിങ്ങൾ അടുക്കൽ ഒരുക്കിയില്ല, യോഹന്നാൻ 14:7. ഇതുകൊണ്ട് യേശു എന്താണ് അർത്ഥമാക്കിയിട്ടുള്ളത് ഒന്ന് ഉണർന്ന് ചിന്തിക്കുക. ഇത് പരിശുദ്ധാത്മാവായിരുന്നെങ്കിൽ യേശു ഉള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ട്. കാരണം സത്യലേഖനായ ദൈവമാണ് യേശു എന്ന ക്രൈസ്തവ സങ്കല്പത്തിലെ പിതാവും യേശുവിന്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവും കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക പരിശുദ്ധാത്മാവിന്റെ വരവിന്റെ ആവശ്യം അവിടെയില്ല. അതുകൊണ്ട് യേശു ഈ സഹായകൻ അല്ലെങ്കിൽ സത്യാത്മാവിന്റെ വരവ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രൈസ്തവ ദൈവസങ്കല്പത്തിലെ പരിശുദ്ധാത്മാവിനെയല്ല പ്രത്യുത സഹായകൻ അഥവാ സത്യാത്മാവ് കൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുവിന് ശേഷം വരാനിരിക്കുന്ന പ്രവാചക പ്രഭുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. ഇനിയും എന്റെ സഹോദരങ്ങളിൽ ആരെങ്കിലും സഹായകൻ അഥവാ സത്യാത്മാവ് അല്ലെങ്കിൽ ലോകത്തിന്റെ അധികാരി എന്നതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, യോഹന്നാൻ 20:21-22 യേശു സ്പഷ്ടമാക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും എന്ന പ്രയോഗം എന്തുകൊണ്ടാണ് യോഹന്നാന്റെ 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും പ്രയോഗിക്കാതിരുന്നത്? ചിന്തിക്കുക, ഗാഢമായി ചിന്തിക്കുക. ചിന്തിക്കുന്ന ഏവനും സത്യം കണ്ടെത്തും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇത് ബൈബിളും വിശുദ്ധ ഖുർആനും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് എടുക്കുക. മത്തായി 5:17, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ഈ വചനം വിശുദ്ധ ഖുർആനിൽ സ്ഥിരീകരിക്കപ്പെടുന്നത് നാം ഒന്ന് ശ്രദ്ധിക്കുക. സൂറത്ത് സഫയിൽ 61:6 മറിയമ്മിന്റെ പുത്രൻ ഈസ പറഞ്ഞ സന്ദർഭവും ശ്രദ്ധേയമാകുന്നു. ഇസ്രായേൽ സന്തതികളെ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ ന്യായപ്രമാണം സത്യപ്പെടുത്തുന്നവനായിക്കൊള്ളും, എനിക്ക് ശേഷം വരുന്ന അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചക ദൂതനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊള്ളും, നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ദൂതനായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. വീണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ പറയുന്നത് യേശുവിന്റെ പ്രഖ്യാപനവുമായി എത്രത്തോളം യോജിക്കുന്നു എന്ന് പരിശോധിക്കുക. അൽ ബഖറ 2:136, നിങ്ങൾ പറയുക, അള്ളാഹുവിലും അവന്റെ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതിലും ഇബ്രാഹിമിനും ഇസ്മായിലിനും ഇസഹാക്കിനും യാക്കോബിനും യാക്കോബ് സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവപ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിൽ നിന്ന് നൽകപ്പെട്ട സന്ദേശങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരാർക്കിടയിലും ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അവനെ അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാകുന്നു. എത്ര സുന്ദരമായ അവതരണവും പ്രഖ്യാപനവുമാണിത്. എല്ലാ പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് പ്രപഞ്ച സൃഷ്ടാവായ ലോക രക്ഷിതാവായ അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ, അതാണ് ലോക മുസ്ലിങ്ങൾ, അതാണ് ഇസ്ലാം. ഒരു പ്രവാചകനെയും ഇസ്ലാം നിഷേധിക്കുന്നില്ല, ആർക്കും ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല. അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിന്റെ സത്യമതം അതാണ് ഇസ്ലാം. കവനളഞ്ഞ ഏകദൈവ വിശ്വാസം എന്ന അടിത്തറയിൽ ഉയർത്തപ്പെട്ട അഞ്ച് തൂണുകളാണ് ഇസ്ലാം കാര്യങ്ങൾ. കരുത്തുറ്റ ഈ തൂണുകളിൽ പണിതുയർത്തിയ ശക്തമായ തത്വസംഹിതയാണ് ഇസ്ലാം. അള്ളാഹുവിനും പ്രവാചകനിലുമുള്ള വിശ്വാസം ഏറ്റുപറയുന്ന ഒരു മുസ്ലിമിന് പാലിക്കുവാൻ നിർബന്ധമായ കാര്യങ്ങളാണ് കൃത്യമായി ക്രമപ്പെടുത്തിയ പ്രാർത്ഥനയും സക്കാത്തും നോമ്പും ഹജ്ജും. ഇവയിൽ നിന്നെല്ലാം ഉറവപ്പെട്ടുന്ന സുന്ദരമായ മാനുഷിക ബന്ധങ്ങളുടെ സാമൂഹിക ഐക്യത്തിന്റെ സുദൃഢമായ ആശയങ്ങളാണ് സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം. ഒരു ഭരണഘടനയ്ക്ക് ലോകത്തിൽ നൽകുവാൻ കഴിയാത്ത ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആൻഡ് ഫ്രീഡം ഇസ്ലാമിന് മാത്രം നൽകുവാൻ കഴിയുന്നതാണെന്ന് അഭിമാന പുരസരം പ്രസ്താവിക്കട്ടെ. മനുഷ്യബുദ്ധിക്കോ യുക്തിക്കോ നിരക്കാത്ത ഒന്നും തന്നെ ഇസ്ലാം അനുശാസിക്കുന്നില്ല എന്നതും ഇസ്ലാം മനുഷ്യന് ശാസ്ത്രീയമായ ചിന്തയ്ക്കും കണ്ടെത്തലുകൾക്ക് അനുകൂലമായി മാത്രമേ നിലകൊള്ളുന്നു എന്നതും ശാസ്ത്രീയ പുരോഗതിയിലേക്ക് കുതിച്ചുയരുന്ന ലോകം മനസ്സിലാക്കണം. സത്യാന്വേഷികളായ ആർക്കും ജാതി മത വർണ്ണ വർഗ വിവേചനമില്ലാതെ സ്വതന്ത്രമായി സ്വീകരിക്കുവാൻ ഉതകുന്ന തത്വസംഹിതയാണിത്. അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വിശ്വാസ പ്രമാണത്തിന്റെയും സ്വേച്ഛാധിപത്യ സ്വഭാവം ഇതിനില്ല. സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സത്യത്തെ അംഗീകരിക്കുവാൻ കഴിയുന്ന ഏവനും സ്വീകാര്യമായ മതമാണിത്. മനുഷ്യന് സംസ്കരണത്തിനും കുടുംബത്തിന് സമാധാനത്തിനും സാമൂഹിക ഐക്യത്തിനും രാഷ്ട്രത്തിലെ കെട്ടുറപ്പിനും ശാസ്ത്രീയ പുരോഗതിക്കും സർവോപരി ശാന്തി സമാധാനത്തിനും സന്തോഷത്തിനും ഏറ്റവും പറ്റിയ മാർഗം. സത്യത്തെ അന്വേഷിച്ചുള്ള എന്റെ പ്രയാണത്തിന് വിരാമമിട്ടുകൊണ്ട് ഞാൻ മുസ്ലിമായി. യു വിൽ സെർച്ച് ഫോർ ദി ട്രൂത്ത് ആൻഡ് ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. എന്നെ ശ്രവിച്ച സഹോദരങ്ങളെ, നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുകയും സത്യം നിങ്ങൾ കണ്ടെത്തുകയും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമ്മയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
അനുഗ്രഹമായി ത്വാഹ നല്ലൊരു ഖുർആൻ.